We are going to think about the appearance of Jesus to Peter. Last Sunday, the portion of Gospel was St. John's chapter 21, 1 to 14, these words. I want to talk to you with that portion. Let us read St. John's chapter 21, verse 12. Jesus said to them, "Come and have breakfast." None of the disciples dared ask him, "Who are you?" They knew it was the Lord. They knew it was the Lord. Hallelujah. ഞാൻ നിങ്ങളെ കൊണ്ട് ഹല്ലേലൂയ പറയിപ്പിച്ച ഇവിടുന്ന് പോകത്തുള്ളൂ. വളരെ അനുഗ്രഹീതമായിട്ടുള്ള ഒരു ദൈവവചന ഭാഗമാണ് നമ്മളിപ്പോൾ വായിച്ചത്. ഈ ഭാഗത്ത് നിന്ന് രണ്ട് മൂന്ന് ചിന്തകൾ നിങ്ങളുമായി പങ്കുവയ്ക്കുവാനായിട്ടാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. After Jesus rose from the dead, he appeared to his disciples in many ways and many places. On the loss of their master, they were gripped with an uncertainty and were dejected. Peter, along with a few disciples, goes for fishing. They had lost the focus and mission in life. That night they caught nothing. Jesus stood on the shore, but the disciples did not recognize him. It was because they had never expected Jesus there. Many times we forget that our Lord is with us, keenly watching us in our time of disappointment and gloominess. They also did not realize that it was the voice of Jesus when he called out, "Friends, have not you any fish?" The reason was that the noise inside of them was louder than the sweet and tender voice of our Lord. പടകിൽ ഒന്നുമില്ല, കടലിലും ഒന്നുമില്ല, അവരുടെ വലയിൽ ഒന്നും കിട്ടിയുമില്ല. അന്തരീക്ഷം ആകമാനം അന്ധകാരം. ശരീരവും മനസ്സും തളർന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് കർത്താവായ യേശു ക്രിസ്തു അവരെ അരികിലേക്ക് കടന്നു വരുന്നു. അവരോട് ചോദിക്കുകയാണ്, "വല്ലതും കിട്ടിയോ? എന്തെങ്കിലും നേടിയോ? ജീവിതത്തിൽ സമാധാനമുണ്ടോ?" അവർ പറഞ്ഞു, "ഒന്നും കിട്ടിയില്ല." അപ്പോൾ യേശു പറഞ്ഞു, "പടയിൻ്റെ വലത്തുഭാഗത്ത് ആഴത്തിൽ നിങ്ങളുടെ വല വീശ." അങ്ങനെ അവർ വീശി
ധാരാളം ലഭിച്ചു. ഈ സംഭവം നമ്മളൊരു 100 പ്രാവശ്യമെങ്കിലും കേട്ടുക. എന്നാൽ ഇതിൽ വലിയ അർത്ഥം അടങ്ങിയിട്ടുണ്ട്. ഇത് യേശുവിൻ്റെ മിനിസ്ട്രിയുടെ അവസാനത്തെ ഒരു അത്ഭുത സംഭവമാണ്. എന്നാൽ ആദ്യത്തെ സംഭവം എന്തുവാണെന്ന് നമുക്കൊന്ന് നോക്കാം. യോഹന്നാൻ സുവിശേഷം 2-ാം അധ്യായത്തിൽ നാം കാണുന്നു, യേശു ഒരു കല്യാണ വീട്ടിലാണ് ചെന്നിരിക്കുന്നത്. പക്ഷേ കുറെ കഴിഞ്ഞപ്പോൾ ഒരു ശൂന്യതാബോധമാണ് അവിടെ ഉണ്ടാകുന്നത്. ഈ കടലിലെ അനുഭവം പോലെ അവരെ വീഞ്ഞു നിറച്ച ഭരണിയിലെ അനുഭവം അതായിരുന്നു. ഒന്നുമില്ല, ശൂന്യമായ അവസ്ഥയിൽ യേശു പറഞ്ഞ കാര്യം നമുക്കെല്ലാവർക്കും അറിയാം. ഇവിടെ മീൻപിടുത്തത്തിന് വന്നപ്പോൾ യേശു അവരോട് പറഞ്ഞു വല വീശാൻ. അപ്പോൾ അവർ വീശി. നിന്റെ വാക്കിന് ഞങ്ങൾ വല വീശാമെന്ന് പറഞ്ഞു. ഏകദേശം അവർക്ക് മനസ്സിലായി ഇത് മറ്റാരുമല്ല, കർത്താവായ യേശു ക്രിസ്തു അവരുടെ ഗുരുവാണ്, അവരുടെ നാഥനാണ്. അപ്പോൾ അവർ വല വീശി. അപ്പോൾ ഒന്നാമത്തെ സംഭവത്തിലും ഇതുപോലെ തന്നെ ഒരു സംഭവമുണ്ട്. അവൻ്റെ വാക്ക്. കന്യാമറിയാം ശിഷ്യന്മാരോട് വേലക്കാർ അവരോട് പറഞ്ഞു, എന്തോ പറഞ്ഞേ? ആ പറ. അവൻ എന്തെങ്കിലും കൽപ്പിച്ചാൽ അതുപോലെ ചെയ്യണം. അവിടെയും വാക്കിനാണ് വില, അവൻ്റെ ശബ്ദത്തിനാണ് വില. അവിടെയാണ് ദൈവം അത്ഭുതം പ്രവർത്തിക്കുന്നത്. ശൂന്യമായ കൽപ്പരണികളിൽ എല്ലാം വെള്ളം നിറഞ്ഞു. ശൂന്യമായ കടലിൽ നിന്നും വല നിറച്ചു മീൻ കയറി. ആദ്യത്തേതും അവസാനത്തേതും ഇങ്ങനെയാണ്. നാം മറന്നുപോകരുത്, ജീവിതത്തിൽ ഒന്നുമില്ലാതിരിക്കുന്ന ശൂന്യാവസ്ഥയിൽ നാം എന്താണ് ചെയ്യേണ്ടത്? അവൻ്റെ വാക്ക് കേൾക്കണം. 1956 ഞാൻ ഈ ബൈബിളും എടുത്ത് സുവിശേഷ വേലയ്ക്കായിട്ട് ഇറങ്ങിത്തിരിക്കുന്നത്. അപ്പോൾ ഉള്ള ഒരു പ്രശ്നം ഇതാണ്, എല്ലാം ശൂന്യതയാണ്. വീട്ടിലും ഒന്നുമില്ല, കയ്യിലും ഒന്നുമില്ല, അറിവിലും ഒന്നുമില്ല. എങ്ങനെ കാര്യങ്ങൾ നടക്കും? പക്ഷേ യേശു വിളിച്ചതാണെന്ന് ഉള്ള ഉറപ്പുള്ളത് കൊണ്ട് ഞാൻ ഈ ബൈബിളും എടുത്ത് ഇറങ്ങി തിരിച്ചു. 56 എത്ര വർഷമായി. ഈ സമ്പന്ന രാജ്യത്തിൽ വരുമെന്ന് സ്വപ്നം കണ്ടതല്ല. എൻ്റെ മക്കൾ ഇവിടെ ജോലി ചെയ്യുമെന്ന് ഞാൻ സ്വപ്നം കണ്ടതല്ല. പക്ഷേ അതൊക്കെ സംഭവിച്ചത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, കർത്താവായ യേശു ക്രിസ്തു പറഞ്ഞ അവൻ്റെ വാക്കിന് വലയിറക്കിയത് കൊണ്ടാണ്. ദൈവത്തിന് സ്തോത്രം. കർത്താവ് പത്രോസിനെയാണ് ഉന്നം വെച്ചത്. ഒരാൾ വേണം. ആ പത്രോസിനെ ശിഷ്യത്വത്തിലേക്ക് കൊണ്ടുവരികയും മറ്റ് ചിലരെ കൂടെ ചേർത്ത് ദൈവരാജ്യത്തിൻ്റെ മിനിസ്ട്രി തുടങ്ങാൻ കർത്താവായ യേശു ക്രിസ്തു ഇതാ ആണിക്കല്ല് വെച്ചു, അടിത്തറയിട്ടു, അവിടെ നാം കാണും. ലൂക്കോസിന് സുവിശേഷം 5-ാം അധ്യായത്തിലും ഇതുപോലത്തെ സംഭവം രേഖപ്പെടുത്തിയിട്ടുണ്ട്. 3 കാര്യങ്ങൾ ഇവിടെ നമുക്ക് ചിന്തിക്കാനിടയായിത്തീരുന്നു. 1, ലോർഡ് എലോൺ ഈസ് അവർ ഹെൽപ്പ്. Children also listen to me. Lord alone is our help. കർത്താവല്ലാതെ ലോകത്തിൻ്റെ ഒരു സഹായവും നമുക്ക് പ്രയോജനപ്പെടുത്തില്ല. ദൈവത്തിൻ്റെ വാക്ക് അനുസരിച്ച് ജീവിതം കെട്ടുപണി ചെയ്താൽ അത് വിജയകരമായിത്തീരും. അത് വ്യക്തിപരമായ ലൈഫിലായാലും എഡ്യൂക്കേഷനിലായാലും ഫാമിലി ലൈഫിലായാലും ഒരു ഒരു എംപ്ലോയിയായി ജോലി ചെയ്യുന്ന അവസരത്തിലായാലും നാം കർത്താവിൻ്റെ വാക്കിനനുസരിച്ച് പ്രവർത്തിക്കാൻ തുടങ്ങിയാൽ നിശ്ചയമായിട്ടും നാം അനുഗ്രഹിതരായിത്തീരും. In spite of the best efforts, they had no fish. Their efforts were in vain. Jesus told them to cast their net on the right side of the boat. They did so and had a big catch. Jesus had already told them that. Apart from me, you can do nothing. John 15 verse 5. എന്നെ പിരിഞ്ഞ് നിങ്ങൾക്ക് ഒന്നും ചെയ്യാൻ സാധ്യമല്ല. അങ്ങനെ ദൈവത്തെ കൂടാതെ സമ്പാദിച്ചിട്ടുള്ളവര് കൂട്ടിവെച്ചിട്ടുള്ളവര് അതെല്ലാം വ്യർത്ഥമായിട്ട് തീരത്തു. അവസാന നാളിൽ നമുക്ക് ഒരു സമാധാനം അതിൽ കൂടെ ലഭിക്കില്ല എന്നുള്ളത് നമുക്കറിയാം. ലോകത്തിലെ കോടീശ്വരന്മാരെല്ലാം ഇന്ന് വിലങ്ങ് വയ്ക്കാനും ജയിലിൽ കിടക്കാനും ഒക്കെയായി ഇപ്പോൾ അവരുടെ പണമെല്ലാം തീർന്നുകൊണ്ടിരിക്കുകയാണ്. പ്രിയ സുഹൃത്തുക്കളെ, ദൈവത്തെ കൂടാതെയുള്ള പ്രയത്നങ്ങൾ എല്ലാം വ്യർത്ഥമാണ്. We can bear fruit only if we remain in the Lord. In the Lord. Remain in the Lord. The psalmist says, unless the Lord builds the house, its builders labor in vain. Is that right? Unless the watches over the city, the watchman stands guard in vain. കർത്താവിനെ തങ്ങളുടെ ആശ്രയമായി കണ്ടവരൊക്കെ അനുഗ്രഹിതരായിരുന്നു. അബ്രഹാം വെറും കൈയോടെ ഇറങ്ങി തിരിച്ചു, വലിയ ധനികനായി. ലോത്ത് കൂടത്തെ ഇറങ്ങി തിരിച്ചു, ലോത്തും വലിയ ധനികനായിട്ടു. പക്ഷേ അബ്രഹാം ദൈവത്തിൽ ഉറച്ചു നിന്നതിൻ്റെ ഫലമായിട്ട് അവൻ്റെ ധനവും അവൻ്റെ സുഖവും മറ്റുള്ളവർക്ക് അനുഗ്രഹമായി തീർന്നു. ലോത്തിനോ സകലതും നഷ്ടമായി. ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത് നഷ്ടക്കച്ചവടമല്ല. ഒരു ഹല്ലേലൂയ പറയാമോ? ക്രിസ്തീയ ജീവിതം ഒരു നഷ്ടക്കച്ചവടമല്ല. ക്രൂസിന്റെ മാർഗം പരാജയത്തിന്റെ മാർഗമല്ല. രണ്ടാമത്തെ പോയിന്റ് പറയട്ടെ, അധികം പ്രസംഗിക്കാൻ സമയമില്ലല്ലോ. വി നീഡ് ടു റെക്കഗ്നൈസ് ദ ഹാൻഡ് ഓഫ് ഗോഡ്. All through the Bible and in the history of humankind, again and again,
we are taught that all human attempts devoid of God are futile. When they saw the miracle, they recognized the hand of God. Even in our life, we need to see the mighty hand of God, not only when we see such wonders, but at all times as He protects us and shields us from dangers that could befall us. ദൈവത്തിൻ്റെ കൈ എപ്പോഴും നമ്മളോട് കൂടെ കാണും. അനേക സംഭവങ്ങൾ നമുക്കറിയാം, അത് വിശദീകരിക്കാൻ ഞാൻ സമയമെടുക്കുന്നില്ല. മൂന്നാമത്തെ ഒരു പോയിന്റ് കൂടെ പറഞ്ഞ് ഞാൻ പെട്ടെന്ന് എൻ്റെ വാക്ക് അവസാനിപ്പിക്കാം. ലോർഡ് എക്യുപ്സ് അസ്. നമ്മൾ വായിച്ച ആ വേദഭാഗത്ത് വാടി തളർന്ന് വിശന്ന് പൊരിഞ്ഞ ശിഷ്യന്മാർക്ക്, അവരേഴുപേരും സംശയദൃഷ്ടിയോടുകൂടെ നോക്കിക്കൊണ്ടിരുന്നപ്പോൾ ഇതാ കർത്താവ് മീൻ വാരിക്കോരി കൊടുക്കുക മാത്രമല്ല ചെയ്തത്, പിന്നെയോ അവരുടെ ശരീരത്തിന് വേണ്ട പോഷണവും കൊടുത്തു. ഇതൊരു വലിയ കൂട്ടായ്മയുടെ അനുഭവമാണ്. കർത്താവുമായിട്ടുള്ള സജീവമായ ബന്ധത്തിൽ കടന്നു വരുന്നതിന് വേണ്ടി, എങ്ങനെ ഹൃദയങ്ങൾ തമ്മിൽ ചേരുന്നതിന് വേണ്ടി, ഒന്നിച്ച് ഭക്ഷണം കഴിക്കുമ്പോൾ നമ്മുടെ സ്നേഹബന്ധം വർദ്ധിക്കുകയാണ്. ഛിന്ന ഭിന്നമായി പോയ സ്നേഹബന്ധങ്ങൾ ഇതാ ഒന്നിച്ച് ചേർന്നിരിക്കുകയാണ്. ഈ ഏഴുപേരെ കൊണ്ട് മാത്രം അല്ല ഇനി കർത്താവിൻ്റെ മിനിസ്ട്രി തുടങ്ങാൻ പോകുന്നത്, 12 പേരെയും കൊണ്ടാണ്. നമ്മൾ വിചാരിക്കും ഇനി ഞങ്ങൾ കൊച്ചു കൂട്ടമാണ്, അതല്ല, ഇത് വലിയ കൂട്ടമായിട്ട് മാറാൻ ദൈവത്തിൻ്റെ കരം പ്രവർത്തിക്കും. നാം തിരുമേശയിലേക്ക് ഇപ്പോൾ പോകുന്നത് എന്തിനാണ്? നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൻ്റെ, നമ്മുടെ വ്യക്തിത്വങ്ങൾ മുറിഞ്ഞ് ഒടഞ്ഞു കിടക്കുന്നെങ്കിൽ അത് മാറാൻ വേണ്ടിയാണ്. കുടുംബജീവിതത്തിൽ എന്തെങ്കിലും പാളിച്ച വന്നു പോയിട്ടുണ്ടെങ്കിൽ യേശുവിൻ്റെ മേശയുടെ അരികിലേക്ക് വരുമ്പോൾ അതൊക്കെയും വ്യത്യസ്തമായി തീരും. യോജിക്കുകയാണ്, ശക്തിപ്പെടുകയാണ്. ഇതാ ശിഷ്യന്മാരെ, അവരെ ക്ഷീണിച്ചവരെ ഇതാ കർത്താവ് അവരെ പോഷിപ്പിക്കുക. ഡിസൈപ്പിൾസ് സോ എ ഫയർ ഓഫ് ബേണിംഗ് കോൾസ് ആൻഡ് ഫിഷ് ഇൻ ഇറ്റ് ആൻഡ് സം ബ്രെഡ്. ഹി ടോൾഡ് ദം ടു ബ്രിങ് സം ഓഫ് ദ ഫിഷ് ദേ ഹാവ് കോട്ട്. ഹി ഈസ് ഇൻവൈറ്റഡ് ദം കം ആൻഡ് ഹാവ് ബ്രേക്ക്ഫാസ്റ്റ്. ഹി ടുക്ക് ദ ബ്രെഡ് ആൻഡ് ഫിഷ് ആൻഡ് ഗേവ് ഇറ്റ് ടു ദം. The tenderness, love, and the warmth to touch and communion with Him lifts them up. They are now equipped to go forward in life and certain of the purpose Lord intends in their life. Let us come before the Lord for that gentle touch and be strengthened and blessed. ഒന്നുമില്ലാത്ത വില്ലും കയറി ഇറങ്ങി ഇന്ത്യയിലെ മിഷണറിയായിട്ട് വരാൻ വന്നു. വെറും ചെരുപ്പ് കുത്തി, ഒന്നും കയ്യിലില്ല. കപ്പൽ കണ്ടു, അതേൽ കയറി വന്ന് കൽക്കട്ടയിൽ ഇറങ്ങി. അദ്ദേഹം എഴുതി, അറ്റംപ്റ്റ് ഗ്രേറ്റ് തിങ്സ് ഫോർ ഗോഡ്. പിന്നീട് എൻ്റെ അടുത്ത് എന്തുവാ, expect great things from God. ഒന്നുമില്ലാതെ ഇറങ്ങിയ വില്ലും കയറി കൽക്കട്ടയിൽ ചെല്ലുമ്പോഴറിയാം
ആരായിരുന്നുവെന്ന്. ഇന്ത്യയുടെ വലിയ മിഷണറിയായി അനേകം പട്ടക്കാരെ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ അയച്ച് ശുശ്രൂഷ ചെയ്യുന്ന വലിയ മനുഷ്യനായിട്ട്. നിങ്ങൾ വിചാരിക്കും, ഓ, എന്നെ കൊണ്ടൊന്നിനും കൊള്ളത്തില്ലെന്ന്. പക്ഷേ നിങ്ങൾ ഈ വിശുദ്ധ കുർബാനയിലൊക്കെ പങ്കുകൊള്ളുമ്പോൾ, കർത്താവേ, നീ എന്നെ വലിയ കാര്യങ്ങൾക്കെടുത്ത് ഉപയോഗിക്കണമേ. ഒരു പണക്കാരനാകാനല്ല, ദൈവത്തിൻ്റെ മഹനീയമായ ശുശ്രൂഷയ്ക്ക് നീ എന്നെ എടുത്ത്. ഒരു പോസിറ്റീവ് എനർജി നമുക്ക് ആവശ്യമാണ്. പള്ളിയും പട്ടക്കാരനും ഉണ്ടെന്ന് മാത്രം വിചാരിച്ചാൽ പോരാ, ഒരു പോസിറ്റീവ് എനർജി നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ ആവശ്യമാണ്. നിശ്ചയമായിട്ടും നാം പ്രതീക്ഷിക്കുന്നതിലപ്പുറമായിട്ടുള്ള അനുഭവങ്ങളെ ദൈവം തന്ന് നമ്മെ നടത്തും. ശിഷ്യന്മാരെ എക്വിപ്പ് ചെയ്തു, അവർക്കൊരു പോസിറ്റീവ് എനർജി കിട്ടി. അവര് വലയും മത്സ്യവും എല്ലാം ഉപേക്ഷിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റ് യേശുവിന്റെ പിന്നാലെ പോയി. ദൈവത്തിന് സ്തോത്രം. ഇതാണ് തിബരിയോസ് കടൽക്കരയിൽ നടന്നത്. ഇത് നമ്മുടെ ഈ ദേവാലയത്തിൽ നടക്കണം, നമ്മുടെ ജീവിതത്തിൽ നടക്കണം, നമ്മുടെ കുഞ്ഞുങ്ങളുടെ ജീവിതത്തിൽ നടക്കണം. എൻ്റെ മദറിന് വലിയ ആഗ്രഹമായിരുന്നു ഞാനൊരു അച്ഛനായി തീരണമെന്നുള്ള. പക്ഷേ ഒരു സാധ്യതയും ഇല്ലാതിരുന്ന സ്ഥാനത്ത് ദൈവം അതിനിടയാക്കി. ഇന്ന് എത്ര വർഷങ്ങൾ ഈ പ്രായത്തിലും ഈ അനുഗ്രഹീതമായ ശുശ്രൂഷ ചെയ്യാൻ ദൈവം സഹായിക്കുന്നു എന്ന് പറയുന്നത് ഓരോ ദിവസവും എഴുതേൽക്കുമ്പോൾ മനസ്സിൽ കടന്നു വരുന്ന വലിയ ചിന്ത അതാണ്. ദൈവമേ, നീ എത്ര വലിയവൻ. ഹൗ ഗ്രേറ്റ് ദൗ ആർ. നിങ്ങൾക്ക് പറയാൻ കഴിയുമോ? രോഗം വന്ന് മരണത്തിൻ്റെ അവസ്ഥ വന്നുചേർന്നതാണ്. ഭാര്യ വിചാരിക്കും, ഭർത്താവ് മരിച്ചു പോയാൽ ഞാൻ എവിടെ പോകും, ഞാൻ ആരുടെ കൂടെ പോകും, എങ്ങനെ പോകും, എൻ്റെ ജീവിതം എങ്ങനെ. പക്ഷെ അങ്ങനെയൊന്നും ചിന്തിക്കണ്ട. നാം ഈ വിശുദ്ധ കുർബാനയിൽ പങ്കുകൊള്ളുമ്പോൾ നമുക്ക് തന്ന ചൂടും ഉണർവും ഉന്മേഷവും ദൗത്യവും എല്ലാം ഒന്ന് ഓർത്താ മതി. നമ്മുടെ പരിമിതികളെ വലുതാക്കി തീർക്കുന്ന ദൈവം. പക്ഷെ അവൻ്റെ ഒരു വാക്ക് മതി. വലിയ ശതാധിപൻ യേശുവിനോട് പറഞ്ഞു, നിന്റെ ഒരു വാക്ക് മതി എൻ്റെ ദാസന് സൗഖ്യം കിട്ടാൻ. നിന്റെ ഒരു വാക്ക് മതി. ദൈവത്തിന് സ്തോത്രം. ഇവിടെയാണ് ഹല്ലേലൂയ പറയേണ്ടത്, അല്ലെങ്കിൽ ആമേൻ പറയേണ്ടത് ഇവിടെയാണ്. നിന്റെ ഒരു വാക്ക് മതി. അതുകൊണ്ട് പ്രിയ സഹോദരങ്ങളെ, നമുക്ക് ഉണർന്ന് പ്രവർത്തിപ്പാൻ ദൈവം നമ്മളെ സഹായിക്കട്ടെ. നമ്മുടെ കണ്ണുകളടയ്ക്കാം, നമ്മെ തന്നെ സമർപ്പിക്കാം. കർത്താവെ, നീ എന്നെ എക്വിപ്പ് ചെയ്യണമേ എന്ന് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ഈ ശുശ്രൂഷയിലൊക്കെ സംബന്ധിക്കുമ്പോൾ ആ വലിയൊരു ഉണർവിൻ്റെ അനുഭവം നന്ന് കർത്താവ് നമ്മെ അനുഗ്രഹിക്കേണ്ടതിന് വേണ്ടി പ്രാർത്ഥിക്കും.